ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
மனசு நானா அனுபவங்களிலேக்கு போய்கொண்டிருக்கிறது. ஆ மனசின் பரமமாயிருக்கிற ஈஸ்வரனாயிருக்கிற அதெந்தான சுதோபாரூபத்துவ அவிட പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ധർമ്മങ്ങളെല്ലാം അവസാനിക്കുന്നു. അഗ്നി പ്രകാശിക്കുന്നു എന്ന് പറയുന്നു, അത് അഗ്നിയുടെ ധർമ്മമാണ്, അത് പ്രകാശിക്കുക. അതുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കാനും കഴിയുന്നു. ഇവിടെ എന്താണ്, ധർമ്മധർമ്മി ഭാവങ്ങളില്ലാത്തതാണ്. അതാണ് സ്വതോഭാരൂപത്വ എന്ന് പറയുന്നത്. അത് സ്വയം പ്രകാശിക്കുന്നു എന്നേ പറയാൻ പറ്റും. സ്വയം അറിവായി നിലനിൽക്കുന്നു എന്നേ പറയാൻ പറ്റും. സ്വതോഭാരൂപത്വ ഭാന്തം ദീപ്യമാനം അനുഭാതി അനുദീപ്യതേ, അത് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അതിനോട് ബന്ധപ്പെട്ട് അതിന്റെ സാന്നിധ്യത്തിലെന്ന, അതുമായിട്ട് സാന്നിധ്യം എന്നുള്ളതെല്ലാം വേറെ ബന്ധമില്ല, നേരിട്ടുള്ള ബന്ധമൊന്നുമില്ല. കാന്തത്തിന്റെ സമീപത്തിൽ ഇരുമ്പ് എന്നതുപോലെ അതിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന മായാകാര്യങ്ങൾ ദീപ്യമാനം പ്രകാശിക്കുന്ന അതിനെ അനുഭാതി അനുദീപ്യത പിന്തുടർന്ന് പ്രകാശിക്കുന്നു. അതാണ് മനസ്സ് ചെയ്യുന്നത്. മനസ്സിന് അത്രയേ ഉള്ളൂ, അതിനെ പിന്തുടർന്ന് പ്രകാശിക്കുന്നു. ആ മനസ്സിൽ ഒരു ആത്മജ്ഞാനം, അതാണ് നമ്മൾ ഭാവന ചെയ്യുന്നത്. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെയുള്ള മനസ്സിലൊരു ആത്മജ്ഞാനം വേണം. അങ്ങനെ വരും മനസ്സിൽ വിഷയജ്ഞാനങ്ങളൊന്നും പാടില്ല. ഇത് രണ്ടും എന്താണ്, പരമാർത്ഥമല്ല. മനസ്സുണ്ടോ വിഷയജ്ഞാനം ഉണ്ടാവും, അല്ലെങ്കിൽ മനസ്സില്ലെന്ന് വയ്ക്കുന്നു. മനസ്സുണ്ടെങ്കിൽ അവിടെ വിഷയജ്ഞാനം ഉണ്ടായിരിക്കും. ആ വിഷയങ്ങൾ മനസ്സ് ആത്മാഭിമുഖമായിട്ടാണെങ്കിൽ അവിടെ മനസ്സ് ആത്മാവിനെ വിഷയമാക്കാൻ ശ്രമിക്കുന്നു. അല്ല, മനസ്സ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ നേർക്കാണെങ്കിൽ മനസ്സ് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളായി മാറുന്നു. വസ്തുതി മനസ്സിൽ നിന്ന് മാറുന്നില്ലല്ലോ മനസ്സിന്. അതുകൊണ്ടാണ് മനസ്സ് ആത്മാകാരമാകുന്നു എന്ന് പറയുന്നത്. മനസ്സ് സ്വയം അതായി തീരുകയാണ്. മനസ്സ് തന്നെ സ്വയം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായി മാറുന്നു. ഈ രണ്ടു തരത്തിൽ മനസ്സ് സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തെ എങ്ങനെ മാറ്റാൻ കഴിയും? അങ്ങനെ മനസ്സ് പ്രകാശിക്കുന്നതുകൊണ്ട്, പ്രവർത്തിച്ച് പ്രകാശിക്കുന്നതുകൊണ്ട് ഇവിടെ സർവവും പ്രകടമാകും. നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ സങ്കല്പത്തിൽ ആത്മാവ് പ്രകടമാകും, ഭാവനയിൽ ആത്മാവ് പ്രകടമാകും, ബാഹ്യമായി വ്യാവഹാരികമായി വിഷയങ്ങളും പ്രകടമാകും. ശബ്ദസ്പർശ രൂപരസം ഇതെല്ലാം മനസ്സിന്റെ തലത്തിലാണ്, അല്ലെങ്കിൽ മായയുടെ തലത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മായയിൽ തന്നെ ബന്ധം, മായയിൽ തന്നെ മോക്ഷം, രണ്ടും ആപേക്ഷികമായി മായയിൽ നിലനിൽക്കുന്നതാണ്. മനസ്സാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമെന്ന് പറയുന്ന രീതിയാണ്. അനേക മനുഷ്യനാണോ കാരണം ബന്ധം മോക്ഷയും എന്ന് പറയുന്നതിന്റെ താല്പര്യം? ഇതെല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ്. ഈ ഭാവനകൾക്ക് കൽപ്പനകൾക്ക് ഒന്നും സ്പർശിക്കാത്ത വിധത്തിൽ, എത്താത്ത വിധത്തിൽ, എന്നാൽ ഈ എല്ലാ ഭാവനകളെയും കൽപ്പനകളെയും നിലനിർത്തിക്കൊണ്ട് അത് പ്രകാശിക്കുന്നു. അതിന്റെ പ്രകാശത്തിൽ നിന്ന് ഇതിനെയൊന്നും വേർപിരിക്കാൻ വയ്യ, വേർപിരിക്കാനാളില്ല. ദീപ്യപാനം അനുഭാതി അനുദീപ്യതെ, ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഈ സ്വതെ പ്രകാശിക്കുന്ന സ്വതപ്രകാശ രൂപത്തിലിരിക്കുന്ന ആത്മാവിന്റെ സത്യസ്ഥിതി അറിയണം. അത് മനസ്സ് തന്നെ അറിയണം ആ സത്യസ്ഥിതി. അങ്ങനെ അറിയുമ്പോഴാണ് പിന്നെ മനസ്സിന് അവിടെ ജോലിയില്ലാതെ വരുന്നത്, മനസ്സിന്റെ റോൾ അവിടെ നശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ പറയുന്നത്, അത് ഒന്നിനെ ആശ്രയിക്കാതെ പ്രകാശിക്കുന്നു. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം അതിനൊരു പോരായ്മ വരും. എന്താണ്? ഒന്നുമില്ലായ്മയെ, സ്വതപ്രകാശത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, സ്വതപ്രകാശത്തിന്റെ അനുഭൂതിക്ക് ആഗ്രഹിക്കുന്നു, അനുഭവത്തിന് ആഗ്രഹിക്കുന്നു. ഇതെല്ലാം എന്താണ്? മായ, മായയുടെ യുക്തിഭംഗങ്ങളാണ്. അത് മായയുടെ സ്വരൂപമാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സഫലീകരിക്കുന്നതല്ല ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത് മനസ്സിന്റെ തലത്തിലാണ്. എന്താഗ്രഹങ്ങളും സഫലീകരിക്കും. ഇനി ഒരാൾക്ക് ആത്മജ്ഞാനിയാകണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് സഫലീകരിക്കും, അതും മനസ്സിന്റെ തലത്തിൽ സഫലീകരിക്കും. പക്ഷെ അതൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥത്തിലോ ഇതെല്ലാം അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. അതിന്റെ ആ പരമാർത്ഥ സ്ഥിതിയിൽ ഇതിനൊന്നും നിലനിൽപ്പുന്നുണ്ട്. രണ്ടും പറയാം. അത് സർവസങ്കല്പശൂന്യം. എന്നാൽ അതിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു. ഏതുപോലെ യഥാ ജല ഉന്മുഖാദി അഗ്നി സംയോഗാ അഗ്നിം ദഹന്തം അനുദഹതി. ജലം അത് ശീത സ്വഭാവമുള്ളതാണ്. പക്ഷെ അഗ്നിയുടെ സംയോഗം വന്നു കഴിഞ്ഞാലോ അത് ദഹിക്കാൻ തുടങ്ങും, അത് പ്രകാശിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ മായ എന്ന് പറയുന്നു അവസ്തു, വാസ്തവത്തിലത് വസ്തുവല്ല. അതുകൊണ്ടാണ് മനസ്സിന് ഒരിക്കലും നമുക്ക് പിടികിട്ടാ. എന്തുകൊണ്ട്? അത് അവസ്തുവാണോ? അത് ഇതിന്റെ സാന്നിധ്യത്തിൽ അതിന് ജീവൻ വയ്ക്കുന്നു, അത് പ്രകാശിക്കുന്നു. ജലം അതുപോലെ ഉന്മുഖം ഹരിക്കട്ട, അല്ലെങ്കിൽ കൽക്കരി, ഇതെല്ലാം എന്താണ്? അഗ്നിയുടെ സാമീപ്യത്തിൽ വരുമ്പോൾ അത് പെട്ടെന്ന് അഗ്നിയെ സ്വീകരിക്കും, അത് ജ്വലിക്കും, പ്രകാശിക്കും. അത് ബാഹ്യമായി വസ്തുക്കളെ സംബന്ധിച്ച് അഗ്നി സംയോഗ അഗ്നിയും ദഹന്തം അനുദഹതി, ദഹിക്കുന്ന ആ അഗ്നിയെ പിന്തുടർന്ന് ഇത് സ്വയം ദഹിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇതിൽ അഗ്നി പ്രകാശിക്കാൻ തുടങ്ങും, ദഹിക്കാൻ തുടങ്ങുന്നു എന്നും പറയും. അല്ലെങ്കിൽ ഇത് സ്വയം അഗ്നിമയമായി തീരുന്നു, കരിക്കട്ട അഗ്നിമയമായി തീരുന്നു, ജലം അഗ്നിമയമായി തീരുന്നു. അഗ്നിയിൽ വിരൽ തൊട്ടാൽ ദഹിക്കും, ജലത്തിൽ തൊട്ടാൽ അതും ദഹിപ്പിക്കും. അതിനും ആ ദഹിപ്പിക്കുന്നതിനുള്ള ശേഷി വരുന്നു അഗ്നി സംയോഗം കൊണ്ട്. ശീതമായിരിക്കുന്ന ജലത്തിന് ദഹനശേഷി വരുന്നു, ദഹിക്കുന്നു, അത് സ്വയം ദഹിപ്പിക്കുന്നു, അത് തന്നെ സ്വയം ദഹിക്കുന്നതുമാണ്. അസ്വയം ദഹിക്കുന്നതുകൊണ്ട് അതിൽ ഉഷ്ണം അനുഭവപ്പെടുന്നു. നമ്മൾ പറയും ആ വെള്ളം ചൂടാകുന്നു, എന്നിട്ട് അത് സ്വയം ദഹിക്കുന്നു, മറ്റുള്ളതിനെ ദഹിപ്പിക്കുന്നു. അതുപോലെ ഈ മനസ്സ് ഉൾപ്പെടെയുള്ള സർവവും അസ്വയം പ്രകാശിക്കുന്നു. മനസ്സ് പറയുന്നു ഞാൻ അറിവാണ്, അതാണ് സ്വയം പ്രകാശിക്കുന്നത്, മനസ്സിന്റെ സ്വയം പ്രകാശം. അല്ലെങ്കിൽ മനസ്സ് പറയുന്നു ഞാൻ ആത്മാവാണ്, ഞാൻ സ്വയം പ്രകാശിക്കുന്നവനാണ്, ഞാൻ സ്വയം പ്രകാശിക്കുകയും സർവത്തെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെ ആരാ പറയുന്നത്? മനസ്സാണ്. അവൻ അനുദഹതി. എന്തുകൊണ്ട്? അതിന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം പറയും. അതിന്റെ സാന്നിധ്യത്തിൽ അതിന്റെ അറിവ് ഇതിലേക്ക് പകർന്ന് ഇതിന്റെ ദോഷങ്ങളോടുകൂടി ചേർന്ന് അഹം എന്നിങ്ങനെ സ്ഫുരിക്കുന്നു. വാസ്തവത്തിൽ അഹന്ത ശൂന്യമാണത്, പക്ഷെ അഹന്ത ഇതിലൂടെ അത് സ്ഫുരിക്കുന്നു. ദഹന്തം അനുദഹതി നസ്വതഹ. പക്ഷെ ഇതിന് സ്വയം അങ്ങനെ ഒരു ശേഷി. അതുകൊണ്ടാണ് മായെ അവസ്തു എന്ന് പറയുന്നത്. അതൊരു വസ്തുവല്ല, ഒരു പദാർത്ഥമല്ല, അത് നിലനിൽക്കാൻ കഴിയത്തില്ല. എന്നാലും അനുഭവപ്പെടുന്നു, നിലനിൽക്കാത്ത ഒന്ന് അനുഭവപ്പെടുന്നു. ബാക്കിയെല്ലാം നമ്മൾക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ കരുതുന്ന എന്താണ്? ഇത് നിലനിൽക്കുന്നതാണ്, പുസ്തകം അനുഭവപ്പെടുന്നു പറയുന്നു, നിലനിൽക്കുന്നതാണ്, ഇത് ഉള്ളതാണ്. ഭൂമി അനുഭവപ്പെടുന്നു, ശരീരം അനുഭവപ്പെടുന്നു, സൂര്യൻ അനുഭവപ്പെടുന്നു. അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു, നിലനിൽക്കുന്നതാണ്. പക്ഷെ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു തകരാറ് എന്താണ്? ഇതിനെല്ലാം അനുഭവിപ്പിക്കുന്നു ആ മനസ്സ്, അല്ലെങ്കിൽ മായ, അത് നിലനിൽക്കുന്നു എന്നല്ല. അതാ വസ്തുവാണ് വസ്തുവല്ല. ആ വസ്തുവല്ലാത്ത ഒന്നും വസ്തുഭാവത്തിൽ പ്രകാശിക്കുന്നു. അതൊന്നുകൊണ്ടതിന് കഴിയുന്നു. അതങ്ങനെ പ്രകാശിക്കുകയും വസ്തുവല്ലാത്ത ഒന്നിന് അവസ്തുവായ ഒന്നിന് വസ്തുവായി ഇങ്ങനെ തോന്നാൻ കഴിയും. പറയുന്നു തസ്യ ദീപ്തിയ, അതിന്റെ പ്രകാശം കൊണ്ട്. അതിന്റെ പ്രകാശം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അതിന്റെ ഉണ്മ കൊണ്ടെന്നും പറയാം. ആത്മാവിന്റെ ഉണ്മ കൊണ്ട് മനസ്സ് ഉണ്മയുള്ളതായിത്തീരും, അസത്തായി അനുഭവപ്പെടുന്നു. സൂര്യന്റെ പ്രകാശം കൊണ്ട് ദർപ്പണം പ്രകാശിക്കുന്നു. ദർപ്പണത്തിന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. സൂര്യനില്ലെങ്കിൽ അന്ധകാരത്തിൽ ദർപ്പണം ദർപ്പണമല്ല. പക്ഷേ സൂര്യന്റെ പ്രകാശത്തിൽ അതിന് പ്രകാശിക്കാൻ കഴിയും. അതെങ്ങനെ കഴിയും? അന്ധകാരത്തിൽ പ്രകാശമല്ലാതെ അന്ധകാരമായിരുന്ന ആ ദർപ്പണം, അന്ധകാരമാണല്ലോ ദർപ്പണം, ആരെങ്കിലും പറയും അന്ധകാരത്തിൽ ദർപ്പണം പ്രകാശിക്കുന്നതാണ്. അന്ധകാരത്തിൽ അത് അന്ധകാരമയമായി തന്നെ ഇരിക്കുന്നു, പക്ഷെ സൂര്യന്റെ പ്രകാശത്തിൽ അത് പ്രകാശിക്കുന്നു. എന്താണോ അതിന്റെ വാസ്തവരൂപമെന്ന് തോന്നിയത് അത് മാറിപ്പോയി. അന്ധകാരത്തിൽ ദർപ്പണത്തെ നമുക്ക് ഇങ്ങനെ തോന്നുന്നു അന്ധകാരമായി തന്നെ, കാരണം ദർപ്പണത്തെ കാണുന്നില്ല, അതാണ് അന്ധകാരം എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ പ്രതിബിംബം ഉണ്ടാകാത്തിടത്തോളം കാലം ഏതെങ്കിലും തരത്ത് ദർപ്പണത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ എന്തായിരിക്കും? അന്ധകാരം മാത്രം. അതിന് നേരെ വിരുദ്ധമാണ് പ്രകാശം. അപ്പൊ നേരെ വിരുദ്ധമായ ഒന്നും അനുഭവപ്പെടുന്നു. അതാണ് യുക്തിക്ക് പിടിക്കുന്നില്ല എന്ന് പറയുന്നു. പ്രകാശത്തിൽ അത് പ്രകാശിക്കുന്നു, പ്രതിബിംബിക്കുന്നു. അതുപോലെ അവസ്ഥയാണ് മായ, നിലനിൽക്കാത്ത ഒന്നാണ് മനസ്സ്. പക്ഷേ ആത്മസാന്നിധ്യത്തിൽ അത് സത്തായിത്തീരും. അതാണ് ആത്മപ്രകാശം എന്ന് പറയുന്നത്. അത് ഉണ്മയുള്ളതായിത്തീരുന്നു. മനസ്സിനെ ആശ്രയിച്ച് ജീവൻ വിവഹരിക്കുന്നു. പറയുന്നു എനിക്ക് മനസ്സുണ്ട്, മനസ്സ് നിലനിൽക്കുന്നു. ഒരിക്കലും മനസ്സിന് നിലനിൽപ്പില്ല. മറിച്ചോ തസ്യ ഭാസ ദീപ്തിയ, ആത്മാവിന്റെ ദീപ്തി എന്താണ് അവിടെ വന്നത്? ഉണ്മ, അതാണ് അതിന്റെ ദീപ്തി. ദീപ്തി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നും അർത്ഥമുണ്ട്, ഉണ്മയെന്നും അർത്ഥമുണ്ട്. രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെ. പ്രകാശത്തെയും ഉണ്മയും നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല, ലൗകികമായി പോലും. രൂപം അസ്ഥി എന്ന് പറയുന്ന രൂപമുണ്ട്. രൂപമുണ്ട് എന്ന് പറയണമെങ്കിൽ പ്രകാശത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ പറ്റും. പ്രകാശമില്ലാതെ രൂപമെന്ന് വെച്ചാൽ നിറം, അതുണ്ടെന്ന് പറയാൻ കഴിയും. ഒരാൾക്കും കണ്ണുകൊണ്ട് നിറത്തെ കാണാൻ കഴിയത്തില്ല, കണ്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പ്രകാശമില്ലെങ്കിലോ രൂപം അവനെ സംബന്ധിച്ചിടത്തോളം ശൂന്യം, അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ചാൽ രൂപം അവസ്തുവാണ്, വസ്തുവല്ല. പ്രകാശമില്ലെങ്കിൽ രൂപം വസ്തുവല്ല. പക്ഷേ ആ രൂപത്തിലേക്ക് നിറത്തിലേക്ക് പ്രകാശം പതിഞ്ഞാലോ ഉടം പറയുന്നു രൂപം അസ്ഥി, അതുവരെ നാസ്തി, അതുവരെ നിറം ഉണ്ടായിരുന്നില്ല. നല്ല കൂരിരളിൽ ആ പുഷ്പം, രക്തനിറമുള്ള പുഷ്പം, അതിന്റെ ആ നിറം ഇല്ല. അവിടെ അവസ്തുവാണ്, ഇരുളിൽ നിറം അവസ്തുവില്ല, വസ്തുവല്ല. പ്രകാശം വരുമ്പോഴോ പെട്ടെന്ന് അത് വസ്തുവാന്ന് പറയുന്നു. ഇവിടെ ഇത് രക്തമാണ്. എന്തുകൊണ്ട്? പ്രകാശത്തിന്റെ സാന്നിധ്യം. അപ്പൊ നിറത്തിന് അസ്തിത്വം പ്രകാശത്തിലൂടെ ഉള്ളൂ, അല്ലാതില്ല. അല്ലാതെ ഉണ്ടെന്ന് ഒരാൾക്ക് പറയാൻ കഴിയത്തില്ല. വേണമെങ്കിൽ സങ്കല്പിക്കാം അങ്ങനെ കൊണ്ടാകാം, അല്ലെങ്കിൽ പഴയ അനുഭവത്തെ സ്മരിക്കാം. അല്ലാതെ പ്രകാശ സാന്നിധ്യത്തിനല്ലാതെ നിറത്തിന് അസ്തിത്വമില്ല. അതുപോലെ മനസ്സിന് അത് അവസ്ഥയാണ്, ഉണ്മയുള്ളതല്ലാതെ, അസ്തിത്വമുള്ളതല്ല. പക്ഷേ ആത്മസാന്നിധ്യത്തിൽ ആത്മാവിന്റെ അസ്തിത്വം പ്രകാശിക്കുന്നു. അതിൽ ദർപ്പണത്തിലെ പ്രതിബിംബം പോലെ, പ്രകാശത്തിന്റെ പ്രതിബിംബം പോലെ ആത്മാഅസ്തിത്വം അവസ്തുവായ അതിൽ പ്രകാശിക്കുമ്പോൾ അസ്ഥി മനഃ മനസ്സുണ്ട് എന്ന് അനുഭവപ്പെടുന്നു. വീണ്ടും ചോദ്യം വരും, ഇല്ലാത്തത് എങ്ങനെ ഉണ്ടെന്ന് അനുഭവപ്പെടും, അവസ്ഥ എങ്ങനെ ഉണ്ടെന്ന് അനുഭവപ്പെടും. അപ്പൊ നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? ഇല്ലാത്തത് ഉണ്ടെന്ന് അനുഭവപ്പെട്ടതിലെ യുക്തി, അതാണ് അന്വേഷിക്കുന്നത്. അത് കിട്ടത്തില്ല, അതുകൊണ്ടാണ് അത് മായ എന്ന് പറയുന്നത്. അംഗീകരിച്ച പറ്റും. ഏറ്റവും വലിയ യുക്തിമാനായിരിക്കുന്ന ആചാര്യസ്വാമികളും അത് അംഗീകരിച്ചു. എന്താണ് ഇതിനപ്പുറം ഇതിൽ ഒരു യുക്തിയും പറയാനില്ല. യുക്തി എന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ്? ഒന്നിനെ നമ്മുടെ യഥാർത്ഥമായ അനുഭവത്തോട് ബന്ധിപ്പിക്കുന്നതിനാണ് യുക്തി എന്ന് പറയുന്നത്. അഗ്നി ഉഷ്ണമുള്ളതാണ്, അതിൽ യുക്തിയുണ്ട്. എന്തുകൊണ്ട്? ഇന്നുവരെയുള്ള നമ്മുടെ അനുഭവത്തോട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അഗ്നി ശീതമാണ്, പ്രത്യക്ഷത്തിന് വിരുദ്ധമാണെന്ന് മാത്രമല്ല, ശീതമായ അഗ്നി എന്ന് പറയുന്ന യുക്തിക്ക് നിരക്കത്തിൽ എന്തുകൊണ്ട്? നമ്മുടെ പൂർവ്വ അനുഭവങ്ങളോട് അത് യോജിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ പൂർവ്വ അനുഭവങ്ങളോട് യോജിപ്പിക്കുന്ന ഒരു നിയമം, അതിനാണ് യുക്തി എന്ന് പറയുന്നത്. എന്താണ് അവിടെ നിയമം? അഗ്നി എപ്പോഴും ഉഷ്ണമുള്ളതായി തന്നെ ഇരിക്കും. അത് അഗ്നിയെ സംബന്ധിക്കുന്ന ഒരു യുക്തിയാണ്. ഈ യുക്തിയെ ഒരാൾ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ പറയുകയാണ് യുക്തിയില്ലാത്തവനാണ്. ഈ യുക്തിയെ നമ്മൾ എപ്പോഴും സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? ഇത് നമ്മുടെ പൂർവ്വ അനുഭവങ്ങളോട് ഒരിക്കലും എതിരാകുന്നില്ല. അതേസമയം മനസ്സിനെ സംബന്ധിച്ചോ അവിടെ യുക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാരണം അത് അവസ്തുവാണ്, പക്ഷേ അത് സത്തായി മാറുന്നു. ആത്മാവ് ഏകം, അത് മാത്രം സത്യം. അദ്വൈതമാണ്, രണ്ടാമതൊന്നും നിലനിൽപ്പില്ല. അപ്പോൾ മനസ്സെന്ന് പറയുന്ന ഒന്നും സ്വതേ നിലനിൽക്കാൻ സാധ്യമല്ല. പക്ഷെ അത് സ്വതേ നിലനിൽക്കുന്നതായിട്ട് അനുഭവം എങ്ങനെ മനസ്സുണ്ട്? എന്റെ മനസ്സുണ്ട്, എന്റെ മനസ്സുണ്ട്, എന്റെ മനസ്സ് എന്റെ പരിധിയിലാണ്, എന്റെ പരിധിയിലല്ല, ഇങ്ങനെയെല്ലാം പറയും. അപ്പൊ മനസ്സിന്റെ അസ്തിത്വം അതെവിടെ നിന്ന് വന്നു? അവസ്ഥയായ ഒന്ന് ആത്മാവിൽ നിന്ന് വരാനേ വഴിയുള്ളൂ. അതാണ് അതിന്റെ ദീപ്തി, അതിന്റെ പ്രകാശം. അതെങ്ങനെ സംഭവിക്കും? അവസ്തുവിൽ സത്വ കൂടിച്ചേരുക. അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല. അവസ്തുവിൽ സത്വ കൂടിച്ചേരുക എന്ന് വെച്ചാൽ ആകാശകുസുമത്തിൽ സുഗന്ധം ഉണ്ടാവുക, മുയൽക്കൊമ്പ് അതിനെ മുറിച്ചെടുക്കുക. അവസ്തുവിൽ സത്യത യോജിക്കുക, അത് സംഭവിക്കുന്നില്ല. രുചിസർപ്പം കടിക്കുക, അത് സംഭവിക്കുന്നില്ല. മരുമരീചികയിലെ ജനം കൊണ്ട് ദാഹം മാറ്റുക, അതൊന്നും സംഭവിക്കുന്നില്ല. അവസ്ഥയിൽ വസ്തു യോജിക്കുന്നില്ല. അങ്ങനെയൊരു അനുഭവമില്ല. ഇല്ലാത്തതുകൊണ്ട് എന്റെ മായ അസ്ഥിമായ ഉണ്ട് എന്നുള്ള അനുഭവത്തെ യുക്തിയില്ല. അത് യുക്തിയില്ലാത്തത് പൂർവ്വ അനുഭവത്തോട് യോജിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറഞ്ഞു മായ എന്ന് പറഞ്ഞ യുക്തിയില്ലാത്തതെന്ന് പറഞ്ഞു. പക്ഷെ അതിനെ അംഗീകരിച്ചാലേ മതിയാവും, മനസ്സ് നിലനിൽക്കുന്നു. നശിക്കുന്നതും തത്വജ്ഞന്റെ അനുഭവം, ഇവ രണ്ടും അംഗീകരിച്ചേ പറ്റും. തത്വജ്ഞനെ സംബന്ധിച്ച് എന്താണ്? മനസ്സ് അവസ്ഥയാണ്. അജ്ഞനെ സംബന്ധിച്ചാണോ? മനസ്സ് സത്താണ്. ഇത് രണ്ടുമുണ്ട്. അപ്പൊ പിന്നെ ഇതിനൊരു സമാധാനം എന്താണ്? തസ്യ ദീപ്യ ഭാസ, ആത്മസൂര്യന്റെ പ്രകാശം കൊണ്ട് സർവമിതം സൂര്യാദി ജഗത് വിഭാതി. സൂര്യനിൽ തുടങ്ങി സമ്പൂർണ്ണ ജഗത്ത്, മനസ്സുൾപ്പെടെയുള്ള ജഗത്ത് അതുകൊണ്ട് പ്രകാശിക്കുന്നു. ആ പ്രകാശത്തിൽ നിലനിൽക്കുന്നു. ആ പ്രകാശത്തിൽ സത്യ ഉള്ളതായിത്തീരുന്നു, പ്രകാശമുള്ളതായിത്തീരുന്നു. നത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. Thank you. ശാന്തി ശാന്തി ശാന്തി.